2022 December 16 വെള്ളിയാഴ്ച. കേരള കൌമുദി ഈ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് ആർ സ്മിതാദേവി. പാഠ്യപദ്ധതി പരിഷ്കരണം നെല്ലും പതിരും. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി എഴുതുന്നു. മികച്ച തലമുറയെ രൂപപ്പെടുത്താനുള്ള പാഠ്യപദ്ധതി രൂപീകരണത്തിന് കേരളം ഒരു മനസ്സോടെ മുന്നിട്ടിറങ്ങേണ്ട കാലമാണ്. കുട്ടികളുടെ ഭാവിക്ക് ഏറ്റവും ഉചിതമായത് നിശ്ചയിക്കുകയാണ് സർക്കാർ സമീപനം. ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് 2005 ചുവടുപിടിച്ച് കേരള പാഠ്യപദ്ധതി 2007 രൂപപ്പെടുത്തിയതിനുശേഷം സമഗ്ര പാഠ്യപദ്ധതി പരിഷ്കരിക്കാനാണ് കേരളം ഒരുങ്ങുന്നത്. 12 ക്ലാസ് വരെയുള്ള 64.23 ലക്ഷം കുട്ടികളിൽ 46.29 ലക്ഷം കുട്ടികൾ പഠിക്കുന്ന പൊതുവിദ്യാലയങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതാണ് സമഗ്ര പരിഷ്കരണം. കേന്ദ്ര സർക്കാർ 2020 പ്രസിദ്ധീകരിച്ച ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ തുടർച്ചയായി സംസ്ഥാനങ്ങളോട് പാഠ്യപദ്ധതി ചട്ടക്കൂടുകൾ തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രീസ്കൂൾ വിദ്യാഭ്യാസം, സ്കൂൾ വിദ്യാഭ്യാസം, അധ്യാപക വിദ്യാഭ്യാസം, മുതിർന്നവരുടെ വിദ്യാഭ്യാസം എന്നിങ്ങനെ 4 മേഖലകളിലായി ചട്ടക്കൂടുകൾ വികസിപ്പിക്കേണ്ടതുണ്ട്. 10 വർഷമായി വൈജ്ഞാനിക മേഖലയിലും സാങ്കേതിക രംഗത്തും ബോധനശാസ്ത്ര രംഗത്തുമുണ്ടായ മാറ്റങ്ങളെ നമ്മുടെ പാഠ്യപദ്ധതി ഉൾക്കൊള്ളുന്നില്ല. തൊഴിൽ വിദ്യാഭ്യാസത്തെ സ്കൂൾ പാഠ്യപദ്ധതിയുമായി ഉൾച്ചേർക്കേണ്ടത് അനിവാര്യമാണ്. ക്ലാസ് മുറികളെല്ലാം സാങ്കേതിക വിദ്യ സൌഹൃദമായെങ്കിലും ആധുനിക സാങ്കേതിക വിദ്യയ്ക്ക് അനിവാര്യമായ തരത്തിലല്ല പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും. കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിൽ വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളും പ്രകൃതി ദുരന്തങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്നും കുട്ടികൾ സ്കൂൾ ഘട്ടത്തിലെ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തി പാഠ്യപദ്ധതി രൂപീകരിക്കാനാണ് സർക്കാർ തീരുമാനിച്ചത്. ജനകീയ ചർച്ചയ്ക്ക് ആവശ്യമായ കുറിപ്പുകൾ തയ്യാറാക്കേണ്ട ചുമതല സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതിക്കാണ്. വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതി തയ്യാറാക്കിയ കരടുരേഖ പാഠ്യപദ്ധതി കോർ കമ്മിറ്റി മുൻപാകെ സമർപ്പിച്ചു. വ്യത്യസ്ത സംഘടനകൾ ഉൾപ്പെടുന്ന കോർ കമ്മിറ്റി അംഗീകരിച്ച ചർച്ചാക്കുറിപ്പുകളാണ് ജനകീയ ചർച്ചയ്ക്കായി നൽകിയത്. പാഠ്യപദ്ധതി പരിഷ്കരണത്തിന് നേതൃത്വം നൽകാൻ 26 മേഖലകളുടെ അടിസ്ഥാനത്തിൽ ഫോക്കസ് ഗ്രൂപ്പുകൾ നിശ്ചയിച്ചു. ഈ ഗ്രൂപ്പുകളിൽ അതത് വിഷയത്തിന്റെ വിദഗ്ധർ, സർവകലാശാലകളിലെ പ്രൊഫസർമാർ, വിദ്യാഭ്യാസ വിദഗ്ധർ, കോളേജ് സ്കൂൾ അധ്യാപകർ, വ്യത്യസ്ത മേഖലകളിലുള്ള വിദ്യാഭ്യാസ തൽപരരായ വ്യക്തികൾ എന്നിവരെയാണ് ഉൾപ്പെടുത്തിയത്. 26 മേഖലകളെക്കുറിച്ചുള്ള ചർച്ചാക്കുറിപ്പുകൾക്ക് ഫോക്കസ് ഗ്രൂപ്പുകളാണ് അന്തിമ രൂപം നൽകിയത്. ജനകീയ ചർച്ചകൾക്കായി സ്കൂൾ, പഞ്ചായത്ത്, ബ്ലോക്ക്, ജില്ലാതലങ്ങളിൽ സംഘാടക സമിതികൾ രൂപീകരിച്ച് പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തി. ജനകീയ ചർച്ചകൾക്ക് നേതൃത്വം നൽകാൻ റിസോഴ്സ് അധ്യാപകർക്ക് പരിശീലനം നൽകി. കുട്ടികളുടെ നിർദ്ദേശങ്ങൾ കൂടി പരിഗണിച്ചുകൊണ്ട് രൂപപ്പെടുത്തുന്ന പാഠ്യപദ്ധതി ലോകത്തിന് തന്നെ മാതൃകയാകും. സ്കൂൾ, പ്രീസ്കൂൾ, അധ്യാപക വിദ്യാഭ്യാസം, മുതിർന്നവരുടെ വിദ്യാഭ്യാസം എന്നിങ്ങനെ 4 മേഖലകളിലായി തയ്യാറാക്കുന്ന കരട് പാഠ്യപദ്ധതി ചട്ടക്കൂടുകളും വ്യത്യസ്ത തലങ്ങളിൽ ചർച്ച ചെയ്തതിനുശേഷം നവകേരള സൃഷ്ടിക്കായുള്ള പുതിയ പാഠ്യപദ്ധതി ചട്ടക്കൂടുകൾ രൂപീകരിക്കും. തുടർന്ന് പാഠ്യപദ്ധതി ചട്ടക്കൂടുകളുടെ അടിസ്ഥാനത്തിൽ സിലബസ് ഗ്രിഡ് രൂപീകരിക്കും. പാഠ്യപദ്ധതി സമീപന രേഖ മുന്നോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ അക്കാഡമിക വിദഗ്ധർ പരിശോധിച്ചാണ് സിലബസിന് അന്തിമരൂപം നൽകുക. സിലബസിനെ അടിസ്ഥാനപ്പെടുത്തി പാഠപുസ്തകങ്ങൾ രചിക്കും. പൊതുസമൂഹത്തിന്റെ അഭിപ്രായം സ്വരൂപിക്കാൻ തയ്യാറാക്കിയ ചർച്ചാക്കുറിപ്പുകൾ അടങ്ങിയ കൈപ്പുസ്തകത്തിൽ സ്കൂൾ സമയമാറ്റം, ജെൻഡർ എഡ്യൂക്കേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങളെ സ്കൂൾ പാഠ്യപദ്ധതി ചട്ടക്കൂടിലെ തീരുമാനമായും സർക്കാർ നയമായും തെറ്റായി വ്യാഖ്യാനിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ദൌർഭാഗ്യകരമാണ്.